2019 സെപ്റ്റംബർ 14 ശനിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് വീണ്ടും ഒരു തുറന്ന കത്ത്. ഭരണഭാഷാ നിയമം നോക്കുകുത്തി. മുൻ ഡെപ്യൂട്ടി സ്പീക്കറും കേരള നിയമസഭ ഔദ്യോഗിക ഭാഷാ സമിതിയുടെ മുൻ ചെയർമാനുമായ പാലോട് രവി തയ്യാറാക്കിയത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് വളരെ വേദനയോടെയാണ് മലയാള ഭാഷയ്ക്ക് വേണ്ടി 3 കൊല്ലത്തിനുശേഷം വീണ്ടും ഒരു തുറന്ന കത്ത് താങ്കൾക്ക് എഴുതുന്നത്. ഇടതുപക്ഷ അനുഭാവികൾ ഉൾപ്പെടെയുള്ള ഭാഷാപ്രേമികൾ കേരള PSC മുൻപിൽ നടത്തിവരുന്ന നിരാഹാര സമരം താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾ നിയോഗിച്ച PSC ചെയർമാനും അംഗങ്ങളും ഭരണഭാഷാ കാര്യത്തിൽ സർക്കാരിന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും എതിരായി പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ പ്രയാസം. കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ അപൂർവം നിയമങ്ങളിലൊന്നാണ് 2015 മലയാള ഭാഷ നിയമം. നിരവധി സുപ്രധാന ബില്ലുകൾ പ്രതിപക്ഷത്തിന്റെ നിസ്സഹരണം മൂലം ചർച്ചയില്ലാതെ പാസാക്കിയപ്പോഴും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പ്രസംഗിച്ച എല്ലാ അംഗങ്ങളും മനസ്സിരുത്തി പഠിച്ച് ഭേദഗതികൾ നിർദ്ദേശിച്ച് പാതിരാത്രിയോളം ചർച്ച ചെയ്ത് ആവേശത്തോടെ പാസാക്കിയ ആ നിയമം പുതിയ സർക്കാർ എങ്ങനെ നടപ്പാക്കാൻ പോകുന്നു എന്നു കാണാൻ കാത്തിരിക്കുകയായിരുന്നു എല്ലാ കേരളീയരും. ഞാൻ ചെയർമാനായ ഔദ്യോഗിക ഭാഷാ സമിതി കേരളത്തിലുടനീളവും അയൽ സംസ്ഥാനങ്ങളിലും നിരന്തരം സഞ്ചരിച്ച് നടത്തിയ കൂടിയാലോചനകളിലൂടെയും കൂലം കഷമായ പഠനത്തിലൂടെയും തയ്യാറാക്കി അവതരിപ്പിച്ച 4 ഭാഗങ്ങളുള്ള സമഗ്രമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 2015 ബില്ല് തയ്യാറാക്കിയത്. ആ ബില്ല് നിയമമാവുമ്പോൾ സഭാധ്യക്ഷ വേദിയിലിരുന്ന് ചർച്ച നിയന്ത്രിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അത്യധികമായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. പ്രതിപക്ഷാംഗങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയോടെ ഐകകണ്ഠേന പാസാക്കിയ ആ നിയമം നടപ്പാക്കുന്നതിലുള്ള ശ്രമം ആരംഭിക്കേണ്ടിയിരുന്നത് മന്ത്രി കാര്യാലയങ്ങളിലും സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും നിന്നാണ്. ബില്ലിന്റെ ചർച്ചാവേളയിൽ താങ്കളുടെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം ഒന്നുകൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മാതൃഭാഷയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഭരണശില്പികൾ ഓരോ പ്രദേശത്തെയും മാതൃഭാഷയ്ക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകുന്നതിനുള്ള വകുപ്പുകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ 345 വകുപ്പ് അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് നിയമം മുഖേന ആ സംസ്ഥാനത്ത് ഉപയോഗത്തിലിരിക്കുന്ന ഒന്നോ അതിലധികമോ ഭാഷകൾ ഏതെങ്കിലും ഔദ്യോഗിക ആവശ്യത്തിനോ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമോ ഉപയോഗിക്കാൻ അധികാരം നൽകുന്നു. അതുപ്രകാരമാണ് നിയമനിർമ്മാണത്തിന് ഇംഗ്ലീഷും മലയാളവും ഉപയോഗിക്കാൻ അധികാരം നൽകുന്ന 1969 ഔദ്യോഗിക ഭാഷാ നിയമം കേരള നിയമസഭ പാസാക്കിയത്. അതോടെ നിയമനിർമ്മാണത്തിന് മലയാളം ഉപയോഗിക്കുന്നതിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ മാറി. ഭരണഭാഷയായി മലയാളമോ ഇംഗ്ലീഷോ ഉപയോഗിക്കാൻ അധികാരം നൽകി. 1973 ചില ഭേദഗതികൾ വരുത്തിയെങ്കിലും ഇംഗ്ലീഷും ഉപയോഗിക്കാമെന്ന പഴുത്തുപയോഗിച്ച് പഴയ പതിവ് തുടർന്നു. ആ പഴുത്തടയ്ക്കാനാണ് മലയാളം മാത്രം ഭരണഭാഷയായി നിജപ്പെടുത്തിയുള്ള 2015 നിയമം പാസാക്കിയത്. അതിനു മുൻപും പിൻപും ഭരണത്തിൽ മലയാള ഭാഷാ വ്യാപനത്തിനായി നിരവധി ഉത്തരവുകളും നടപടികളും ഉണ്ടായിട്ടുണ്ട്. 1957 മലയാളം ഔദ്യോഗിക ഭാഷയാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ ആദ്യത്തെ കമ്മിറ്റി രൂപീകരിച്ചത്. കോമാട്ടിൽ അച്യുതമേനോൻ അധ്യക്ഷനായ സമിതി 1958 റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ ഒതുങ്ങി. കോടതി വിധികൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആകാമെന്ന് വ്യക്തമാക്കി 1973 മെയ് 11 സർക്കാർ അസാധാരണ ഗസറ്റിലൂടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 1978 ജൂലൈ 4 മറ്റൊരു ഉത്തരവിലൂടെ 1980-81 മുതൽ കോടതി ഭാഷ പൂർണ്ണമായും മലയാളത്തിലാക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. അതും ഫലം കണ്ടില്ല. ജസ്റ്റിസ് KK നരേന്ദ്രൻ അധ്യക്ഷനായി സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 2 കൊല്ലം കൊണ്ട് കോടതി നടപടികളും വിധിന്യായങ്ങളും മലയാളത്തിലാക്കണമെന്നാണ് നരേന്ദ്രൻ കമ്മിറ്റി ശുപാർശ ചെയ്തത്. അതിനുള്ള കാരണവും ആ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. 1968 രൂപീകൃതമായ ഔദ്യോഗിക ഭാഷാ കമ്മീഷന്റെ സേവനവും സ്മരണീയമാണ്. M. പ്രഭ ആദ്യ ചെയർമാനായിരുന്ന ആ സമിതി ഇന്ത്യൻ ഭരണഘടനയും 150 കേന്ദ്ര നിയമങ്ങളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. പക്ഷേ അവ ക്രമേണ അവഗണിക്കപ്പെട്ടു. മുഖ്യമന്ത്രിമാരായ C. അച്യുതമേനോനും K. കരുണാകരനും AK ആന്റണിയും മലയാളം ഔദ്യോഗിക ഭാഷയാക്കുന്നതിൽ ജാഗ്രത പുലർത്തി. ഭരണത്തിന്റെ എല്ലാ തലങ്ങളിലും മലയാളം വ്യാപിപ്പിക്കാൻ AK ആന്റണി നടപടി സ്വീകരിച്ചു. അതിനായി ഒരു പഞ്ചവത്സര പദ്ധതിക്കു തന്നെ അദ്ദേഹം രൂപം നൽകി. സർക്കാരിന്റെ ഒന്നാം ഭാഷ മലയാളമാണെന്ന തോന്നലുണ്ടാക്കാൻ AK ആന്റണിയുടെ 19 മാസത്തെക്കാലത്തെ ഭരണത്തിന് കഴിഞ്ഞു എന്ന് അക്കാലത്ത് സർക്കാർ വകുപ്പ് തലവനായിരുന്ന TN ജയചന്ദ്രൻ എഴുതിയത് ഞാൻ ഓർക്കുന്നു. 50 ദിവസം മാത്രം മുഖ്യമന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയും വനമന്ത്രിയായിരുന്ന കാന്തലോട്ട് കുഞ്ഞമ്പുവും മലയാളം ഭരണഭാഷയാക്കുന്നതിൽ താൽപര്യമെടുത്തു. പലരുടെയും ധാരണ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആണെന്നാണ്. അത് ശരിയല്ല. അക്കാര്യത്തിൽ ഒന്നാമത് ചൈനീസ് ഭാഷയാണ്, രണ്ടാമത് സ്പാനിഷ്, മൂന്നാമത് ഹിന്ദി, നാലാമതാണ് ഇംഗ്ലീഷ്. മാതൃഭാഷ എന്ന നിലയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ആദ്യത്തെ 35 ഭാഷകളിൽ ഒന്നാണ് മലയാളം. 26 സ്ഥാനമാണ് മലയാളത്തിന്. എന്നിട്ടും ഭാഷ നിത്യജീവിതത്തിൽ ഔദ്യോഗിക കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ അപകർഷതാബോധം നമ്മെ അനുവദിക്കുന്നില്ല എന്നത് എത്ര പരിതാപകരമാണ്. മലയാളം കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷയെ പ്രഖ്യാപിക്കപ്പെട്ട ശേഷവും ഭരണത്തിൽ ഏറിയ പങ്കും ഔദ്യോഗിക ഭാഷ ആംഗലേയമായി തുടരുന്നതിന്റെ പ്രധാന കാരണം അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഒരു ജനതതി എന്ന നിലയിൽ സ്വന്തം ഭാഷയോടും മമതയില്ലാത്ത ഒരു ജനവിഭാഗമായി നമ്മിൽ ഏറെ പേരും മാറിയിരിക്കുന്നു എന്ന അത്യന്തം ഖേദകരമായ വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. PSCയുടെ നിലപാടിലും അതാണ് പ്രതിഫലിക്കുന്നത്. അതിനെതിരെ ഭാഷാസ്നേഹികളും സാംസ്കാരിക നായകരും നടത്തിവരുന്ന സമരത്തിന് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. മറ്റു സമരങ്ങളിലെ പോലെ അത് കണ്ടില്ല എന്ന് നടിക്കരുത്.